بسم الله الرحمن الرحيم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا إنك جامع الناس ليوم لا ريب فيه إن الله لا يخلف الميعاد إن الذين كفروا لن تغني عنهم أموالهم ولا أولادهم من الله شيئا وأولئك هم وقود النار كدأب آل فرعون والذين من قبلهم كذبوا بآياتنا فأخذهم الله بذنوبهم والله شديد العقاب قل للذين كفروا ستغلبون وتحشرون إلى جهنم وبئس المهاد قد كان لكم آية في فئتين التقتا فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين
السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين ثم أما بعد சகோதரங்களே அல்லாஹு சுப்ஹானஹு வ தஆலாயை சூட்டிச்சு ஜீவிதம் கிரமப்படுத்தணும் என்னோட என்ன போல எல்லாரோடும் தீனின் பேரில் உணர்த்துகையும் உபதேசிக்கவேமான் கர்மங்களுக்கு துனியாவ் காம்சிக்குனவர் என்ற விஷயத்திலான ஏதேனும் காரியங்கள் இவட நம்ம இன்று மனசிலக்குனது கிதாபு தௌஹீதில் அஷேக் முஹம்மது இப்னு அப்துல் வஹாப் ரஹ்மத்துல்லாஹி அலைஹி பாபு மின் அஷ்ஷிர்கி இராதத்துல் இன்சான் பி அமலிஹி துன்யா தன்ற கர்மம் கொண்டு மனுஷியன் துனியாவ் உத்தேசிக்கிறது ஷிர்கில் பட்டதான என்ன ஒரு அத்தியாயம் தான் நல்கிட்டு அது நம்மளோட ஈ விஷயத்தை അറിയിക്കുന്ന അധ്യായമാണ്. ലോകമാന്യത എന്ന അധ്യായം നമ്മൾ മനസ്സിലാക്കി. അള്ളാഹുക്കുള്ള ഇബാദത്തിൽ മറ്റുള്ളവരുടെ പ്രീതിയും പ്രശംസയും പിടിച്ചുപറ്റാൻ വിവാദത്തിനെ നന്നാക്കലാണ് റിയാ. എന്നാൽ അള്ളാഹുക്ക് വിവാദത്തെടുക്കുന്ന മനുഷ്യൻ തൻ്റെ ലക്ഷ്യം പരലോകമാക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ പരലോകമാക്കുന്നതിന് പകരം ദുനിയാവാക്കലാണ് ഇവിടെ ഈ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോകമാന്യതയിൽ ഇബാദത്ത് തന്നെ പുണ്യകർമ്മം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയ ആവുന്ന ദുസ്ഥിതിയാണുള്ളത്. ഒരാൾ തന്നെ ശ്രദ്ധിക്കുന്നു എന്നതിനാൽ നമസ്കാരം നന്നാക്കുക, നമസ്കാരത്തിന് ഭംഗി കൂട്ടുക, ഇങ്ങനെയൊക്കെയാണ് റിയാ. എന്നാൽ കർമ്മങ്ങൾക്ക് ദുനിയാവ് കാംക്ഷിക്കുന്നവർ അവരുടെ കർമ്മം അള്ളാഹുവിന് വേണ്ടിയാണ്, പക്ഷേ പ്രസ്തുത കർമ്മം അവർ ചെയ്യുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ദുനിയാവാണ്, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, അതേപോലെ ജനങ്ങളിൽ നിന്നുള്ള ആദരവുകൾ, കേവല ഭൗതിക നേട്ടങ്ങൾ, ലാഭങ്ങൾ, കാര്യസിദ്ധികൾ, ഇങ്ങനെ അമലെടുക്കാൻ പാടുണ്ടോ? അങ്ങനെ അമലെടുത്താൽ അവരുടെ അവസ്ഥ എന്താണ്? ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി വിദ്യ അഭ്യസിക്കുന്ന, അല്ലെങ്കിൽ കേവല പദവികൾക്ക് വേണ്ടി വിദ്യ അഭ്യസിക്കുന്ന ആളുകളെക്കുറിച്ച്, അവർ കർമ്മങ്ങൾക്ക് ദുനിയാവ് കാംക്ഷിക്കുന്നവരാണോ, ആ ഗണത്തിൽ അവർ പെടുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം, അദ്ദേഹത്തോടുള്ള ചോദ്യം ഇപ്രകാരമാണ്: ഹലി യദ്ഖുലു ഫീഹി മൻ യതഅല്ലമൂന ഫിൽ കുല്ലിയാത്തി ഔ ഗൈരിഹാ യുരീദൂന ശഹാദതൻ ഔ മർതബതൻ ബിതഅലീമിഹിം. കർമ്മങ്ങൾക്ക് ദുനിയാവ് കാംക്ഷിക്കുന്നവർ എന്ന ഗണത്തിൽ കോളേജുകളിലും മറ്റുമൊക്കെ വിദ്യ അഭ്യസിക്കുന്ന, സർട്ടിഫിക്കറ്റ് ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ പഠനത്തിലൂടെ പദവി ഗ്രേഡ് ഉദ്ദേശിക്കുന്ന ആളുകൾ പെടുമോ എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള മറുപടി: അന്നഹും യദ്ഖുലൂന ഫീ ദാലിക് ഇദാലം യുരീദു ഖറദൻ ശറഈയൻ. മതപരമായ ഒരു ലക്ഷ്യം അവർ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അവർ ഈ ഗണത്തിൽപ്പെടും. അപ്പൊ നമ്മളുടെ വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശങ്ങളിൽ ശറഈയായ ഉദ്ദേശം, മതപരമായ ഉദ്ദേശം, ലക്ഷ്യം അതുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഷെയ്ഖ് പറയുന്നത്. ഫനഖൂൽ ലഹും, ഇത്തരക്കാരോട് നമുക്ക് പറയുവാനുള്ളത്, അവലൻ ലാ തഖ്സുദു ബിദാലികൽ മർതബത ദുന്യവിയ. കേവല ദുന്യവിയായ പദവികൾ നിങ്ങൾ വിദ്യാഭ്യാസത്തിലൂടെ ഉദ്ദേശിക്കരുത്, ലക്ഷ്യമിടരുത്. ബലിത്തഖിദു ഹാദിഹി ശഹാദാത് വസീലത്തൽ ലിൽ അമലി ഫിൽ ഹുഖൂൽ അന്നാഫിയ ലിൽ ഖൽഖ്. പ്രത്യേകത, നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റുകളെ സ്വീകരിക്കേണ്ടത് പഠപ്പുകൾക്ക് ഉപകാരപ്രദമായ മേഖലകളിൽ പ്രവർത്തിക്കുവാനുള്ള ഒരു വസീല, മാർഗമാകട്ടെ ഈ സർട്ടിഫിക്കറ്റുകൾ എന്ന നിലക്കായിരിക്കണം. കാരണം, ലിഅന്നൽ അമാല ഫിൽ വഖ്തിൽ ഹാദർ, ഈ വർത്തമാന യുഗത്തിൽ കർമ്മങ്ങൾ മബ്നിയത്തുൻ അല ഷഹാദാത്, സർട്ടിഫിക്കറ്റുകളുടെ അടിസ്ഥാനത്തിലാണ്. വന്നാസു ലാ യസ്തതിഊന അൽ വുസൂല ഇലാ മൻഫഅത്തിൽ ഖൽഖ്, സൃഷ്ടികൾക്ക് ഉപകാരം ചെയ്യുവാൻ മനുഷ്യന്മാർക്ക് സാധിക്കുകയില്ല, ഇല്ല ബിഹാദിഹിൽ വസീല, സർട്ടിഫിക്കറ്റ് ആകുന്ന വസീല നേടിയെടുക്കാതെ. വ ബിദാലിക്, അങ്ങനെയായാൽ തക്കൂനു നിയ്യത്തു സലീമ, ആ മനുഷ്യന്റെ നിയ്യത്ത് സുരക്ഷിതമായി. അപ്പൊ നമ്മൾ കേവലം ഭൗതികത നേടാനാവരുത്, നമ്മളുടെ വിദ്യാഭ്യാസം പ്രത്യുത സർട്ടിഫിക്കറ്റ് നേടണം, ഒരു പദവിയിലെത്തണം എന്ന് നമുക്ക് ഉദ്ദേശിക്കാം. പക്ഷേ എന്തിനാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് നേടുന്നത്, ഒരു പദവിയിലെത്തുന്നത്? അവിടെ എത്തിയാൽ ലോകർക്ക് ഉപകാരം ചെയ്യുവാൻ, ലോകർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ അനുഷ്ഠിക്കുവാൻ അതിനുള്ള വസീലയാണ്, മാർഗമാണ് അഭ്യസിച്ച് സർട്ടിഫിക്കറ്റ് നേടുക, ഒരു പദവിയിൽ, പൊസിഷനിൽ നമ്മൾ എത്തുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയായാൽ നിയ്യത്ത് സുരക്ഷിതമായി എന്നാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, അന്നമൻ അറാദൽ ഇൽമ ലിദാതിഹി ഖദ് ലാ യജിദുഹു ഇല്ലാ ഫിൽ കുല്ലിയാത്ത് ഫയദ്ഖുലുൽ കുല്ലിയത ഔ നഹ്വഹ ലിഹാദൽ ഗറദ് അമ്മ ബിന്നിസ്ബത്തി ലിൽ മർതബ ഫഇന്നഹ ലാ തഹുമുഹു. ഇൽമ മാത്രം ഉദ്ദേശിക്കുന്നവർ, ഇൽമ അറിവ്, അത് കോളേജുകൾ അതുപോലെ തന്നെ അങ്ങനെയുള്ള പാഠശാലകളിൽ അല്ലാതെ കണ്ടെത്താൻ സാധിക്കൂല. കോളേജുകളിൽ വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടി പ്രവേശിക്കുന്നവർ അവിടെയാണ് വിദ്യാഭ്യാസമുള്ളത് എന്നതിനാലാണ് അവിടെ പ്രവേശിക്കുന്നത്. സ്ഥാനവും പദവിയും അതവന് പ്രശ്നമേയല്ല. അവൻ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസം മാത്രമാണ്, അതിനാലാണ് അവൻ സ്ഥാപനങ്ങളിൽ പ്രവേശിക്കുന്നത്. അത്തരമൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവന്റെ നിയ്യത്തിലൂടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ അവൻ ദുനിയാവിനെ കാംക്ഷിക്കുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. മൂന്നാമത് ഷെയ്ഖ് പറയുന്നത്, അന്നൽ ഇൻസാൻ ഇദ അറാദ ബി അമലിഹിൽ ഹുസ്നയൈൻ ഹുസ്ന ദുനിയാ വ ഹുസ്നൽ ആഖിറ, ഒരു മനുഷ്യൻ തന്റെ പ്രവൃത്തിയിലൂടെ രണ്ട് നന്മകൾ ലക്ഷ്യമിട്ടു, ഉദ്ദേശിച്ചു. ഒന്ന് ഭൗതികമായ നന്മ, മറ്റൊന്ന് പാരത്രികമായ നന്മ. ഫലാശയ അലേഹി, അത്തരം മനുഷ്യന് കുഴപ്പമില്ല. അങ്ങനെ ഉദ്ദേശിച്ചാൽ ഒരു മനുഷ്യൻ ദുന്യവിയായിട്ടൊരു നന്മ ആഗ്രഹിച്ചു വിദ്യാഭ്യാസിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, അതോടൊപ്പം പരലോകത്തിലെ നന്മയും അവൻ ആഗ്രഹിച്ചാൽ ഫലാശയ അലേഹി, അങ്ങനെ ഉദ്ദേശിക്കുന്നവർക്ക് യാതൊരു കുഴപ്പമില്ല. ലിയാൻ അല്ലാഹ യഖൂൽ, കാരണം അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. വമൻ യത്തഖില്ലാഹ, വല്ലവരും അല്ലാഹുവിൽ തഖ്വയുള്ളവരാണെങ്കിൽ, യജ്അൽ ലഹു മഖ്റജ, അല്ലാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യനൊരു മഖ്റജ്, പോംവഴി നിശ്ചയിക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ നിനക്കാത്ത നിലക്ക് അല്ലാഹു അവന് അന്നം നൽകുകയും ഉപജീവനം നൽകുകയും ചെയ്യും. ഇവിടെ ഈ ആയത്തിൽ ഷെയ്ഖ് പറയുകയാണ്, ഫറഗബഹു ഫിത്തഖ്വ, അല്ലാഹു മനുഷ്യനെ തഖ്വയിൽ ആഗ്രഹം ജനിപ്പിച്ചു. എന്ത് പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല തഖ്വയിൽ ആഗ്രഹം ജനിപ്പിച്ചത്? ബിദിക്രിൽ മഖ്റജ് മിൻ കുല്ലി ദീഖിൻ, എല്ലാവിധ ഞെരുക്കങ്ങളിൽ നിന്നും അവന് പോംവഴി അല്ലാഹു പറഞ്ഞുകൊണ്ടാണ്. വർരിസ്ഖ് മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ നിനക്കാത്ത നിലക്ക് അവന് ഉപജീവനം ലഭിക്കും എന്നും പറഞ്ഞിട്ടാണ്. അപ്പൊ തഖ്വ അവലംബിക്കാൻ പറഞ്ഞ്, എന്നാൽ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുതിയും നിനക്കാത്ത രീതിയിലുള്ള ഉപജീവനവും ഉണ്ടാകും എന്നാണ്. ഇത് രണ്ടും എന്താണ്? ദുനിയാവും കൂടിയാണ്. അപ്പൊ ഒരാൾ ദുന്യവിയായിട്ട് ഉപജീവനം ലഭിക്കുവാൻ, ഞെരുക്കങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് വിടുതി ഉണ്ടാകുവാൻ തഖ്വ അനുഷ്ഠിച്ചാൽ പരലോകം കൂടി അവന് ലക്ഷ്യമാക്കുന്നുണ്ട് എങ്കിൽ അതാകാം എന്നുള്ളതാണ്. കാരണം എന്താ, ഞെരുക്കങ്ങളിൽ നിന്നുള്ള മോക്ഷം അത് ദുനിയാവിലുണ്ട്, ആഖിറത്തിലുണ്ട്. ഉപജീവനം അത് ദുനിയാവിലും ആഖിറത്തിലുമുണ്ട്. അപ്പോൾ ദുനിയാവും ആഖിറവും അതിലെ രണ്ടിലെയും നന്മകൾ ഒരാൾ തന്റെ കർമ്മത്തിലൂടെ ഉദ്ദേശിക്കുകയായാൽ അതിൽ കുഴപ്പമില്ല എന്നുള്ളത് ഈ ആയത്ത് അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കർമ്മങ്ങളിൽ ദുനിയാവ് ആഗ്രഹിക്കുന്നവർ കേവലം ദുനിയാവ് ആഗ്രഹിക്കുക എന്നുള്ളത് സൂക്ഷിക്കേണ്ടതുണ്ട്. കേവലം ദുനിയാവ് ഒരാൾ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അവന്റെ ഇഖ്ലാസ് പൂർണ്ണല്ല. കർമ്മങ്ങൾക്ക് കേവലം ദുനിയാവ് ആഗ്രഹിക്കുക എന്നുള്ളത് അവന്റെ ഇഖ്ലാസ് അത് പൂർണ്ണമല്ല എന്നുള്ളതാണ് അറിയിക്കുന്നത്. കാരണം എന്താ, ഇഖ്ലാസിൽ അല്ലാഹുവിനെ ആഗ്രഹിക്കണം, അല്ലാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ആഗ്രഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്തത് ഇഹത്തിലുമുണ്ട് പരത്തിലുമുണ്ട്. കേവലം ഒരാൾ ദുനിയാവിനെ മാത്രം ആഗ്രഹിക്കുമ്പോൾ അവൻ അവന്റെ ഉദ്ദേശത്തിൽ കലർപ്പുള്ളവനായി, അതിൽ ഇഖ്ലാസ് കുറഞ്ഞവനായി. അത് വളരെയധികം സൂക്ഷിക്കപ്പെടേണ്ട ഒരു ദുരിതമാണ് വിശിഷ്യ ഈ കാലഘട്ടത്തിൽ. ഇന്ന് പണ്ഡിതന്മാരെന്ന് പറയുന്നവർ വരെ താൻ പരിഗണിക്കപ്പെടുന്നില്ല എന്ന കാരണത്താൽ പ്രവർത്തന വിമുഖരാവുകയും അവർ നിരാശപ്പെടുകയും ഇച്ഛാഭംഗപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലാണുള്ളത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്തരം ആളുകൾ തങ്ങളുടെ കർമ്മങ്ങളിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. പരിഗണന എന്ന് പറഞ്ഞാൽ ദുനിയവിയായിട്ടുള്ള പരിഗണനയാണ്, ദുനിയാവിൽ താൻ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്, ആളുകളാൽ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് എങ്കിൽ അത് സൂക്ഷിക്കപ്പെടേണ്ടതായ ഒരു രോഗമാണ്. സംഭവം ശരിയാണ്, അൻസിലുന്ന സമനാസിലഹും, ഓരോ വ്യക്തികളെയും അവരുടെക്കുള്ള സ്ഥാനത്ത് അവരവരോധിക്കണം. പരിഗണന അർഹിക്കുന്നവർക്ക് പരിഗണന നൽകേണ്ടതുണ്ട്. അബൂ സുഫിയാന്റെ വിഷയത്തിൽ ചരിത്രത്തിൽ പ്രസിദ്ധമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയപ്പെടുകയാണ്, അബൂ സുഫിയാൻ ഫഖർ പെരുമ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ സമയം ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്താണ് ഇത് പറയപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അദ്ദേഹം ഫഖർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ അല്പം ഫഖർ നിശ്ചയിക്കണം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോഴാണ് റസൂലുള്ള പറഞ്ഞത്, മൻ ദഖല ദാറ അബീ സുഫിയാൻ ഫഹുവ ആമിൻ, അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിക്കുന്നവർക്ക് നിർഭയത്വമുണ്ട് എന്ന് പറഞ്ഞിരുന്നത്. അവിടെ ഒരു വ്യക്തി അയാളുടെ സ്ഥാനം അർഹിക്കുന്നുവെങ്കിൽ ആ സ്ഥാനം അയാൾക്ക് വകവെക്കുന്നത് തെറ്റല്ല, പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം താൻ വല്ലതും ചെയ്യണമെങ്കിൽ, തന്റെ പങ്കാളിത്തം ഉണ്ടാകണമെങ്കിൽ തന്നെ പരിഗണിക്കണം എങ്കിൽ മാത്രമേ ചെയ്യൂ എന്നുള്ള ചിന്ത അത് അയാളെ നാശത്തിലേക്ക് നയിക്കുന്ന, അയാൾക്ക് നഷ്ടം സമ്മാനിക്കുന്ന സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികളുടെ വിഷയത്തിൽ പറഞ്ഞ വചനം അത് സൂക്ഷിക്കേണ്ടതുണ്ട്. അവിശ്വാസികളുടെ വിഷയത്തിലാണ് വചനമെങ്കിലും ആ അവിശ്വാസികളുടെ രോഗം ഒരിക്കലും മുസ്ലിമീങ്ങൾക്ക്, പ്രത്യേകിച്ച് പണ്ഡിതന്മാരെന്ന് ആളുകൾ പറയുന്ന ആളുകൾക്ക് ഒരിക്കലും അത് ഉണ്ടാകാൻ പാടുള്ളതല്ല. അത് സൂക്ഷിക്കാനാണ് ഇവിടെ ഷെയ്ഖ് കിതാബു തൗഹീദിൽ സൂറത്ത് ഹൂദിലെ 15-ാമത്തെ ആയത്ത് നൽകുന്നത്. എന്താണ് ആയത്തിൽ പറയുന്നത്? ആയത്തിൽ പറയുന്നത്, മൻ കാന യുരീദുൽ ഹയാത ദുനിയ വസീനതഹ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹ വഹും ഫീഹ ലാ യുബ്ഖസൂൻ. മൻ കാന യുരീദുൽ ഹയാത ദുനിയ, വല്ലവരും ഭൗതിക ജീവിതത്തെ ഉദ്ദേശിച്ചാൽ, വസീനതഹ അതിലെ അലങ്കാരങ്ങളെയും, നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹ, ദുനിയാവിൽ അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് നാം പൂർത്തീകരിച്ചു നൽകുന്നതാണ് എന്ന് പറഞ്ഞാൽ, മൻ കാന യുരീദുൽ ഹയാത ദുനിയ, വല്ലവരും ഭൗതിക ജീവിതത്തെ, എന്നാ ഭൗതിക ജീവിതത്തിൽ എന്നെന്നും ശേഷിക്കണം, നിലനിൽക്കണം, അതിലെ സൗകര്യങ്ങൾ ലഭിക്കണം എന്നത് ഉദ്ദേശിച്ചാൽ, വസീനതഹ ഭൗതിക ജീവിതത്തിലെ സീനത്തും, സീനത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്ത്, സന്താനം, ഇണ, കൃഷി, കാലികൾ തുടങ്ങിയുള്ള ഭൗതിക ലോകത്തെ അലങ്കാരങ്ങൾ, അവയെ ഒരാൾ ലക്ഷ്യമാക്കിയാൽ, നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹ, ഭൗതിക ലോകത്ത് അവരുടെ പ്രവൃത്തികൾ അല്ലാഹു അവർക്ക് പൂർത്തീകരിച്ചു നൽകും എന്നാണ്. നന്നാ ദുനിയാവിൽ നല്ലോം കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, വയൗമ യുഅറദുൽ ലദീന കഫറു അലന്നാർ, അവിശ്വാസികൾ നരകത്തിന് പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം. എന്താ അവിശ്വാസികളോട് അപ്പൊ പറയാ, അദ്ഹബ്തും തയ്യിബാതികും ഫി ഹയാതികും ദുനിയ വസ്തംതഅതും ബിഹ, നിങ്ങൾക്കുള്ള തയ്യിബാത്തുകളെല്ലാം ഭൗതിക ലോകത്ത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പാരിത്രിക ലോകത്തുള്ളത് നിങ്ങൾ മുന്നിൽ കാണുന്ന ഈ നരകം മാത്രമാണ് എന്ന് അവരോട് പറയും. അപ്പൊ അവിശ്വാസികൾ അവരുടെ സ്വഭാവമാണെന്ത്? ദുനിയാവ് ആഗ്രഹിക്കുക, ദുനിയാവ് ഉദ്ദേശിക്കുക, അതിൽ അലങ്കാരങ്ങൾ ഉദ്ദേശിക്കുക എന്നുള്ളത്, കേവലം ദുനിയാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഉമർ റളിയല്ലാഹു തആല അന്നു പ്രവേശിച്ച സന്ദർഭം ഉമർ കരയുന്നുണ്ട്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്നത് ഈത്തപ്പന കൊണ്ട് മെടഞ്ഞ ഒരു തടുക്കിലാണ്. ഈത്തപ്പനയുടെ ശകിരി നിറച്ച ഒരു തലയിണയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിണ. ആ പായ റസൂലുള്ളാഹിന്റെ പാർശ്വഭാഗത്ത് അടയാളം വീഴ്ത്തിയിട്ടുണ്ട്. അപ്പൊ ഉമർ കരഞ്ഞപ്പോൾ റസൂലുള്ള ചോദിക്കാണ്, മാ യുബ്കീക്, എന്താണ് ഉമർ നിങ്ങളെ കരയിപ്പിക്കുന്നത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമർ പറയുകയാണ്, യാ റസൂലല്ലാഹ് കിസ്ര വ ഖൈസർ യഈശാനി ഫീമാ യഈശാനി ഫീഹി മിൻ നഈമിൻ വ അൻത അലാ ഹാദൽ ഹാൽ. കിസ്രയും കൈസറും അവരെത്രമാത്രം വലിയ അനുഗ്രഹങ്ങളിലാണ് ജീവിക്കുന്നത്, നിങ്ങളുടെ ഈ അവസ്ഥ അത് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉലായിക ഖൗമുൻ ഉജ്ജിലത് ലഹും തയ്യിബാതിഹിം. അവർ കിസ്രയും കൈസറും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള തയ്യിബാത്ത്, ദുനിയാവിലെ സുഖങ്ങൾ സൗകര്യങ്ങൾ, അതൊക്കെ അവർക്ക് ദുനിയാവിൽ നേരത്തെ കൂട്ടിക്കൊടുത്തിരിക്കണം. പാരിത്രിക ലോകത്ത് അവർക്കൊന്നുമില്ല. മറ്റൊരു രിവായത്തിൽ കാണാം, അമാ തർനാ യകൂന ലഹുമുദ്ദുനിയ വലനൽ ആഖിറ. ഉമർ, അവർക്ക് ദുനിയാവും നമുക്ക് ആഖിറവും ആവുന്നത് താങ്കൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് റസൂലുള്ളാഹി ഉമറിനെ സമാശ്വസിപ്പിച്ച് ചോദിക്കുകയുണ്ടായി. അപ്പൊ ഇവിടെ ദുനിയാവ് കർമ്മങ്ങൾക്ക് ആഗ്രഹിക്കുക, കേവലം ദുനിയാവ്, അതിലെ അലങ്കാരങ്ങൾ, അത് അവിശ്വാസികളുടെ സ്വഭാവമാണ്. അതൊരിക്കലും മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകാൻ പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ ഖാന യുരീദുൽ ആജില അജ്ജൽനാ ലഹു ഫിഹാ മനശാ ലിമൻ നുരീദ് സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹ മദ്മൂമൻ മദ്ഹൂറ. മൻ ഖാന യുരീദുൽ ആജില, വല്ലവരും ആജിലത്തിനെ ഉദ്ദേശിച്ചാൽ, ആജിലത്തെന്നാൽ ദുനിയാവ്, അജ്ജൽനാ ലഹു ഫിഹാ മനശാ ലിമൻ നുരീദ്, നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം ഉദ്ദേശിക്കുന്നത് കാലെ കൂട്ടി നാം നൽകുന്നതാണ്. പക്ഷേ സുമ്മ ജഅൽനാ ലഹു ജഹന്നം യസ്ലാഹ മദ്മൂമൻ മദ്ഹൂറ. പിന്നീട് നാം അവർക്ക് നൽകുന്നത് ജഹന്നമായിരിക്കും, നിന്ദ്യനായി അധിക്ഷിപ്തനായി ആ നരകത്തിൽ അവൻ കത്തിയെരിയുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മുന്നറിയിപ്പ് നൽകുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, കേവലം ദുനിയാവ് ആഗ്രഹിക്കുക എന്നുള്ളത് അതൊരിക്കലും ഒരു വിശ്വാസിയുടെ സ്വഭാവമാകാൻ പാടുള്ളതല്ല. വിശ്വാസി ലക്ഷ്യമാക്കേണ്ടതും ഉദ്ദേശിക്കേണ്ടതും അത് പാരിത്രിക ലോകമാണ്, അതിലെ വിജയമാണ്, അവിടുത്തെ സ്വർഗമാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹാശിസ്സുകളാണ്. എന്നാൽ അതോടൊപ്പം ഒരു വിശ്വാസി ദുനിയാവിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട പറയപ്പെട്ടതായ നന്മകൾ, ഖൈറുകൾ അത് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് കുഴപ്പമില്ല, അത് പ്രമാണബദ്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. കേവലം ദുനിയാവിനെ മാത്രം ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ പരലോകത്ത് നഷ്ടക്കാരാണ്, അവർക്ക് നരകാഗ്നിയാകുന്നു പറയപ്പെട്ടുള്ളത്. ലൈസ ലഹും ഫിൽ ആഖിറത്തി ഇല്ലന്നാർ വഹബിത മാ സനഉ വബാത്തിലും മാ കാനു യഅമലൂൻ. ദുനിയാവ് മാത്രം ആഗ്രഹിക്കുന്നവർ, അതിലെ അലങ്കാരങ്ങൾ, സമ്പത്ത്, സന്തതികൾ, ഇണകൾ തുടങ്ങി ദുനിയാവിലെ അലങ്കാരങ്ങൾ മാത്രം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉലായിക ലൈസ ലഹും ഫിൽ ആഖിറത്തി ഇല്ലന്നാർ, അവർക്ക് അന്ത്യനാളിൽ നരകത്തീയല്ലാതെ മറ്റൊന്നുമില്ല. വഹബിത മാ സനഉ, അവർ ചെയ്തത് ഫിഹ, ദുനിയാവിൽ അവർ ചെയ്തത് തകർന്നു പോകും, ബാത്തിലായി പോകും. വബാത്തിലും മാ കാനു യഅമലൂൻ. അപ്പോ അങ്ങനെ ഉദ്ദേശിക്കുന്നവർക്ക് അന്ത്യനാളിലുള്ളത് നരകം മാത്രമാണ് എന്ന് അവിശ്വാസികളെ ഉദ്ധരിച്ച് അള്ളാഹു പറയുമ്പോൾ ആ അവിശ്വാസികളുടെ സ്വഭാവം ഒരിക്കലും വിശ്വാസികൾക്ക് പാടുള്ളതല്ല, വിശ്വാസികൾക്ക് ചേർന്നതല്ല എന്ന മുന്നറിയിപ്പ് താക്കീത് അതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഒരു ഹദീസ് ഈ വിഷയത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. അതുകൂടി ഉണർത്തിയതിനു ശേഷം ഞാൻ ഈ സംസാരം ഇൻഷാല്ല ഉപസംഹരിക്കും. സഹീഹുൽ ബുഖാരിയിൽ കിതാബുർ റിഖാഖിൽ ഇമാം ബുഖാരി റഹിമഹുള്ള നൽകുന്ന ഒരു ഹദീസ് അബൂ ഹുറൈറയിൽ നിന്നാണ് ഹദീസ്. അത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് തൗഹീദിൽ എടുത്ത് നൽകിയിട്ടുണ്ട്. وفي صحيح ان ابي هريره رضي الله تعالى عنه قال ابو هريره من صحيح البخاري نيവേദനം قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു തഈസ അബ്ദുൽ ദിനാർ വ തഈസ അബ്ദുൽ ദിർഹം തഈസ അബ്ദുൽ ഖമീസതി തഈസ അബ്ദുൽ ഖമീല ഇൻ ഉതിയ റദി വ ഇൻ ലം യുത സഖിത് തഈസ വൻ തകസ് وإذا شيك فلن تكش طوبى لعبد آخذ بعنان فرسه في سبيل الله أشأث رأسه مغبرة قدماه إن كان في الحراسة كان في الحراسة وإن كان في الساقة كان في الساقة إن استأذن لم يؤذن له وإن شفع لم يشفع هذا حديث റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് തഈസ അബ്ദുൽ ദീനാർ, ദീനാറിന്റെ അടിമ അവൻ ഇച്ഛാഭംഗപ്പെട്ടിരിക്കുന്നു, നശിച്ചിരിക്കുന്നു. ഖാബ വ ഖസിർ അല്ലെങ്കിൽ ഖാബ വ ഹലക്, അവൻ നഷ്ടക്കാരനായിരിക്കുന്നു, നശിച്ചിരിക്കുന്നു. അതായത് ഈ അബ്ദുൽ ദീനാർ എന്ന് പറഞ്ഞാൽ ദീനാറിന്റെ അടിമ, അതേപോലെ ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയം. തഈസ അബ്ദുൽ ദിർഹം, ദിർഹമിന്റെ അടിമയും അവൻ നശിച്ചിരിക്കുന്നു, നാശകാരിയായിരിക്കുന്നു. തഈസ അബ്ദുൽ ഖമീസതി തഈസ അബ്ദുൽ ഖമീല, ഖമീസത്ത് ഖമീലത്ത് എന്ന് പറഞ്ഞാൽ അത് ഖമീസ എന്ന് പറഞ്ഞാൽ ഭംഗി കൂടിയ വസ്ത്രം, മോടി കൂടിയ വസ്ത്രം. ഖമീല എന്ന് പറഞ്ഞാൽ മോടുകൂടിയ പുത, വിരി, വിരിപ്പ് തുടങ്ങിയ സംഗതികൾ. അപ്പോ വസ്ത്രത്തിന്റെ ഉടമ, വിരിയുടെയും പുതയുടെയും ഉടമ അവരും നശിച്ചിരിക്കുന്നു, നാശം വരിച്ചിരിക്കുന്നു. ഇതെന്തിനാ? അതായത് ദുനിയാവ്, സമ്പത്ത്, അതിലെ അലങ്കാരങ്ങൾ അതിനെ മനസ്സിൽ കണ്ട്, അതിനെ മനസ്സിൽ നട്ട്, അത് കിട്ടാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച്, അതിന് കിട്ടാൻ വേണ്ടിയിട്ട് ആർത്തി കാണിച്ച്, അത് കിട്ടാൻ വേണ്ടിയിട്ട് മത്സരിച്ച് നടക്കുന്ന മനുഷ്യന്മാരെ കുറിച്ച് പറയാണ്. ഇൻ ഉഴ്ത്തിയ റതി, തനിക്ക് നൽകപ്പെട്ടാൽ അവൻ തൃപ്തിപ്പെടും. വൈലം യുഅത സഖത്ത് സഖിത്ത്, നൽകപ്പെട്ടിട്ടില്ലെങ്കിലോ അവൻ കോപിഷ്ടനാകും, ദേഷ്യപ്പെടും. തഈസ വൻ തകസ് എന്ന് പറഞ്ഞാൽ അവൻ നശിച്ചിരിക്കുന്നു, അവൻ നഷ്ടകാരിയായിരിക്കുന്നു. അല്ലെങ്കിൽ അതൊരു പ്രസ്താവനയാകാം, അല്ലെങ്കിൽ അത് ജുംല ഇൻഷാഇ ആകാം, അവനെതിരിലുള്ള പ്രാർത്ഥനയാകാം. അവൻ നശിക്കട്ടെ, അവൻ നാശം വരിക്കട്ടെ. തഈസ എന്ന് പറഞ്ഞാൽ നാശം വരിച്ചു, നഷ്ടക്കാരിയായി. ഇൻതക്കസ് എന്ന് പറഞ്ഞെങ്കിൽ കാര്യങ്ങൾ, വിഷയങ്ങൾ കീഴ്മേൽ മറിയുക, അവന്റെ കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞ് അവതാളത്തിലായി ആയിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന അവനെതിരിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയാണ്. വഇദാ ശീക ഫലൻ തഖഷ്, അവനൊരു മുള്ള് തറച്ചാൽ പോലും ആ മുള്ള് പുറത്തെടുക്കാൻ കഴിയാതെ അവന് വേവത് പൂണ്ട് പ്രയാസപ്പെടുന്ന അവസ്ഥയാണുള്ളത്. അതൊരു പ്രസ്താവനയാകാം, അല്ലെങ്കിൽ അവനെതിരിലുള്ള ദുആയാകാം. ഒരു മുള്ളു തറച്ചാൽ പോലും ആ മുള്ളു പുറത്തെടുക്കാൻ അവന് കഴിയാതിരിക്കട്ടെ. ഇതാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ആരെക്കുറിച്ച്? ദീനാറിന്റെ അടിമ, ദിർഹമിന്റെ അടിമ, ഖമീസത്തിന്റെയും ഖമീലത്തിന്റെയും അടിമ എന്ന് പറഞ്ഞാൽ ദുനിയാവ് മാത്രം കാംക്ഷിച്ച് കേവല ദുനിയാവിന് വേണ്ടി പണിയെടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അത്തരം മനുഷ്യൻ ദുനിയാവ് കിട്ടിയ റാഹത്തില, ദുനിയാവ് കിട്ടിയിട്ടില്ലെങ്കിലോ അവൻ വേപത് പൂണ്ട് പ്രയാസപ്പെടും. ദുനിയാവ് അള്ളാഹുവാണ് നൽകുന്നത്. അള്ളാഹു അവന് ദുനിയാവ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവന് റാഹത്തില. അള്ളാഹു ദുനിയാവ് അള്ളാഹുവിന്റെ ഹിക്മത്തിന്റെ തേട്ടത്താൽ അവനെ തൊട്ട് തടഞ്ഞാലോ? അവന് വേപത് പൂണ്ട് അക്ഷമ കാണിച്ച് കോപം പ്രകടിപ്പിക്കുന്ന അവസ്ഥയാണ്. ഇങ്ങനെ കേവല ദുനിയാവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരെ കുറിച്ച് എന്താ റസൂലുള്ള പറയുന്നത്? തൈസ വൻ തകസ്, അവൻ നശിച്ചിരിക്കുന്നു, അവന്റെ കാര്യങ്ങളെല്ലാം അവതാളത്തിലായി, അവൻ പ്രയാസത്തിലായിരിക്കുന്നു. ഒരു മുള്ളു തറച്ചാൽ പോലും ആ മുള്ളു പുറത്തെടുക്കാൻ കഴിയാത്ത വിധം അവന് ആകെ അങ്കലാപ്പിലാണ്, പ്രയാസത്തിലും ഞെരുക്കത്തിലാണ്. അല്ലെങ്കിൽ ഈ മൂന്ന് ജുംലകൾ തൈസ വൻ തകസ് എന്നുള്ളത് അവനെതിരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയാണ്. അവന് നശിക്കട്ടെ, അവന്റെ കാര്യങ്ങൾ അവതാളത്തിലാകട്ടെ, ഒരു മുള്ളു തറച്ചാൽ പോലും അത് പുറത്തെടുത്ത് ഒരു ആശ്വാസം കാണാത്ത വിധം അവന്റെ അവസ്ഥ മാറട്ടെ, അല്ലാഹു കക്കട്ടെ, നൗദുബില്ല, അവനെതിരിലുള്ള ദുആയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് പറയുന്നത്, ഒരു മാതൃകാപരമായ വ്യക്തിന്റെ ഒരു ഉദാഹരണം പറയാണ്. ആദ്യത്തെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളെന്താ, അയാൾ ദുനിയാവിന്റെ അടിമയാണ്, ദുനിയാവിന് വേണ്ടിയാണ് അയാളുടെ പ്രവൃത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് നാശം പറഞ്ഞു, അത് അവനെതിരിൽ പ്രാർത്ഥിച്ചു റസൂലുള്ളാഹി. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും അയാൾക്ക് മംഗളം നേരുകയുമാണ്, ആശംസിക്കുകയാണ്. അയാളുടെ പ്രത്യേകത എന്താ? അയാളുടെ പ്രത്യേകത ദുനിയാവല്ല. തൂബാലി അബ്ദിൻ, ഒരു ദാസന് മംഗളം. ആഹിദിൻ ബിഇനാനി ഫറസിഹി, അയാൾ അയാളുടെ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചിരിക്കുന്നു. ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ. കണ്ട, അപ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുവാൻ തന്റെ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ച ഒരു വ്യക്തി, ആ വ്യക്തി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലാണുള്ളത്. അപ്പൊ അയാൾ ദുനിയാവല്ല ആഗ്രഹിക്കുന്നത്, പിന്നെയോ അയാൾ അല്ലാഹുവിന്റെ മാർഗമാണ് ലക്ഷ്യമിടുന്നത്. അങ്ങനെയുള്ള വ്യക്തിക്ക് മംഗളം. അവിടെ അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടുമ്പോൾ രണ്ട് കാര്യം അയാൾ ഉദ്ദേശിക്കും. ഇഹദൽ ഹുസ്നയൈൻ, ഒന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹാദത്താണ്, രക്തസാക്ഷിത്വം, സ്വർഗം. രക്തസാക്ഷിക്ക് അള്ളാഹു സുബ്ഹാന തആല വാഗ്ദാനം ചെയ്ത നന്മകൾ, അയാളുടെ ആദ്യ തുള്ളി രക്തം ചെറിക്കുന്നതോടൊപ്പം അയാളുടെ തെറ്റുകൾ പൊറുക്കപ്പെടും, സ്വർഗീയ ഹൂറുകളിൽ നിന്ന് അയാൾക്കുള്ള ഇണകൾ നിശ്ചയിക്കപ്പെടും, ഖബർ ശിക്ഷയിൽ നിന്ന് അയാൾക്ക് നിർഭയത്വം നൽകപ്പെടും, അതേപോലെ തന്നെ അന്ത്യനാളിന്റെ ഭീകരതയിൽ നിന്ന് നിർഭയത്വം നൽകപ്പെടും, അതേപോലെ അയാളുടെ കുടുംബത്തിൽ നിന്ന് 70 പേരെ ശുപാർശ പറയുവാൻ അള്ളാഹു അയാൾക്ക് അവസരം നൽകും. ഇതൊക്കെ സബീലില്ലയിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്ന ഒരു ഷഹീദിന് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ്. അതോടൊപ്പം അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്ന ഒരാൾക്ക് ദുനിയാവിൽ ഖനീമത്തുണ്ട്. കേവലം ദുനിയാവല്ല അയാളുടെ ലക്ഷ്യം, അയാളുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരടിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവൻ, അവന്റെ ഉദ്ദേശം ദുനിയാവിൽ പ്രവർത്തിക്കുക എന്താണ്? കേവലം ദുനിയാവല്ല, അയാളുടെ ഉദ്ദേശം വളരെ മികച്ചതാണ്. അവർക്ക് മംഗളം നേരുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൂബാലി അബ്ദിൻ ആഖിദിൻ ബിഇനാനി ഫറസിഹി ഫീ സബീലില്ലാഹ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിക്കുള്ള സവിശേഷത പറയുന്നത് എന്താ? നിസ്റത് അലി സ്വലമ തങ്ങൾ പറയുന്നത് അയാളുടെ തല മുടി ജടകുത്തിയിട്ടുണ്ട്, കാലുകളിൽ പൊടി പുരണ്ടിട്ടുണ്ട്. അപ്പൊ തലമുടി ജടകുത്തി കാലുകളിൽ പൊടി പുരണ്ട് ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ, ജടകുത്തിയ മുടിയുള്ള പൊടി പുരണ്ട കാലിന്റെ ഒരു വ്യക്തി എന്ന് പറഞ്ഞെങ്കിൽ ദുനിയാവിൽ അയാളുടെ അവസ്ഥ എന്താ? ആരും മൈൻഡ് ചെയ്യൂല, പരിഗണിക്കൂല. പക്ഷെ അള്ളാഹുവിന്റെ മാർഗത്തിലായി അയാളുടെ അധ്വാനം എന്നതിനാൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തൂബ, അയാൾക്ക് മംഗളം നേരെയാണ്. അതാണ് ഉദ്ദേശത്തിന്റെ മികവ് അയാൾക്ക് നേടിക്കൊടുത്തത്. എന്നിട്ട് പറയാണ്, ഇൻ കാന ഫിൽ ഹിറാസത്തി കാന ഫിൽ ഹിറാസ വ ഇൻ കാന ഫിസ്സാഖത്തി കാന ഫിസ്സാഖ. അയാൾക്ക് തന്റെ ജോലി എന്ത് എന്നുള്ളത് പ്രശ്നമല്ല, അള്ളാഹുവിന്റെ മാർഗത്തിലാണ് താനെങ്കിൽ പിന്നെ ആ അയാളുടെ ജോലി എന്ത് എന്നുള്ളത് അയാൾക്ക് പ്രശ്നമല്ല. അൽമുഹിം അള്ളാഹിന്റെ മാർഗത്തിലാകുക എന്നുള്ളതാണ്. ഇൻ കാന ഫിൽ ഹിറാസ കാന ഫിൽ ഹിറാസ, അയാൾ കാവൽ പടയാളികളിലാണ് എങ്കിൽ അതിലാണ് നിശ്ചയിക്കപ്പെടുന്നതെങ്കിൽ അയാൾ ആ കാവൽ പടയിലായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾ കാവൽ ഭടന്മാരാകുമ്പോൾ അയാൾ അവർ സൈന്യത്തിന്റെ മുന്നിലായിരിക്കും. സൈന്യത്തിന്റെ മുന്നിൽ സ്ഥാനം നൽകപ്പെടുന്നവർ ആരാ? സൈന്യാധിപന്മാർ, അതേപോലെ തന്നെ മികവുറ്റ ഭടന്മാരായിരിക്കും. അയാൾ അവിടെ കൊണ്ടുപോയിട്ട് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പ്രശ്നമല്ല, അയാൾ അവിടെ തന്നെ നിൽക്കും. വൈകാന ഫിസ്സാഖത്തി കാന ഫിസ്സാഖ ഫഹുവ ഫിസ്സാഖ, എന്നാൽ അവയാൾ കാലാൾ പടയിലാണ് നിശ്ചയിക്കപ്പെടുന്നത് എങ്കിൽ അയാൾ കാലാൾ പടയിലായിരിക്കും. അപ്പൊ സൈന്യത്തിലെ മുൻനിരയിൽ അയാൾക്ക് ഇടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പ്രശ്നമല്ല, അയാൾ അവിടെ ജോലി ചെയ്യും, പോരാടും. അതല്ല, സൈന്യത്തിൽ കാലാൽപ്പടയിൽ ഒരിടമാണ് അയാൾക്ക് ലഭിക്കുന്നത് എങ്കിൽ അത് കുറച്ച് താണ സ്റ്റേജാണ് എന്നുള്ളവർക്ക് അയാൾക്ക് അതിൽ വിരക്തിയോ പ്രശ്നമോ അല്ല. അള്ളാഹിന്റെ മാർഗത്തിലാണ് അയാൾ അവിടെയും അയാൾ പോരാടും, അയാളുടെ ശ്രമം അധ്വാനം അയാൾ ചെലവഴിക്കും. അയാൾക്ക് രണ്ടും വിഷയമല്ല, എവിടെ താൻ നിശ്ചയിക്കപ്പെട്ടു എന്നുള്ളത് അയാൾക്ക് പ്രശ്നമല്ല, എവിടെയാണെങ്കിലും തന്റെ മേൽ ബാധ്യതയായ ദൗത്യം അയാൾ നിർവഹിക്കും, അള്ളാഹിന്റെ മാർഗത്തിലാണ്. അതുകൊണ്ട് അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും പ്രശ്നമല്ല. ഇതാണ് അയാളുടെ ഉദ്ദേശത്തിന്റെ പ്രത്യേകത. അയാൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അയാളെ കുറിച്ച് പറയുന്നത്, ഇസ്തഇദന ലം യുദൻ ലഹു, ഏതെങ്കിലും ഒരു സ്റ്റേജിലേക്ക് വേദിയിലേക്ക് സദസ്സിലേക്ക് അനുവാദം ചോദിച്ചാൽ അയാൾക്ക് അനുവാദം നൽകപ്പെടുകയില്ല. വ ഇൻ ഷഫ ലം യുഷഫ, അയാൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു ശുപാർശ പറയുകയാണ് എങ്കിൽ അയാളുടെ ശുപാർശയൊട്ട് സ്വീകരിക്കപ്പെടില്ല. അതായത് ഒരു വേദിയിലേക്ക് അനുവാദം നൽകപ്പെടാത്ത വിധം അയാൾ ജനങ്ങൾക്കിടയിൽ അപ്രശസ്തനാണ്. ആർക്കെങ്കിലും വേണ്ടി അയാൾ ഒരു ശുപാർശ പറഞ്ഞാൽ അയാളുടെ ശുപാർശ സ്വീകരിക്കപ്പെടില്ല. അവിധം അയാൾ ആളുകളുടെ പരിഗണനയിൽ നിലവാരം കുറഞ്ഞ ആളാണ്. പക്ഷെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് ഇവിടെ മംഗളം നേർന്നു, അയാളെ പ്രശംസിച്ചു. കാരണം എന്താ? കാരണം അയാളുടെ ഉദ്ദേശം, അയാളുടെ പ്രവൃത്തി കൊണ്ട് ദുനിയാവല്ല, കേവലം ഭൗതികതയല്ല, അതിലെ അലങ്കാരങ്ങളല്ല, പിന്നെ അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അയാളുടെ ഉദ്ദേശം മികവുറ്റതാണ്. അതുകൊണ്ട് ആളുകൾ പരിഗണിച്ചാലും ഇല്ലെങ്കിലും അയാളുടെ ഭൗതികമായ കോപ്പുകൾ എങ്ങനെയായാലും, പൊടി പുരണ്ട ശരീരമായാലും ജടകുത്തിയ മുടിയായാലും, ആളുകൾ അനുവാദം നൽകാത്ത വിധം ഒരു നിലവാരത്തിലായാലും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് മംഗളം നേരുകയാണ്, അദ്ദേഹത്തെ ആശംസിക്കുകയാണ്. എന്നാൽ ആദ്യം പറഞ്ഞ വ്യക്തി, അയാളുടെ ഉദ്ദേശം ദുനിയാവ് മാത്രമാണ്, അയാൾ ദുനിയാവിന്റെ അടിമയാണ്, അയാൾക്കെതിരിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, തഈസ, അവന് നാശം ഭവിക്കട്ടെ, വൻ തകസ്, അവന്റെ കാര്യങ്ങൾ കുഴഞ്ഞുമറിയട്ടെ, വൈദശീക ഫലൻ തകഷ്, ഒരു മുള്ളു കുത്തിയാൽ പോലും ആ മുള്ളു പുറത്തെടുക്കുവാൻ ഉദവിയും തൗഫീക്കും ഇല്ലാത്ത വിധം വേപത് പൂണ്ട് പ്രയാസത്തിൽ നെട്ടോട്ടത്തിലും ഞെരുക്കത്തിലുമാണ് അയാൾ ഉള്ളത്, അങ്ങനെ ആവട്ടെ എന്ന് അയാൾക്കെതിരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ സഹോദരന്മാരെ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളുടെ ഈ ദുനിയാവിലെ പ്രവൃത്തികളിൽ നമ്മൾ ദുനിയാവ് ഉദ്ദേശിക്കുക എന്നുള്ളത്, കേവല ദുനിയാവ് അതാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ വളരെ പ്രയാസകരമാണ്. ദുനിയാവ് ഉദ്ദേശിക്കുന്നവർക്ക് അവരുടെ കാര്യങ്ങൾ കുഴഞ്ഞുമറിയും, മനക്കരുത്തുണ്ടാവില്ല. അതുകൊണ്ടാണ് മുള്ളുത്തി അതുവരെ പുറത്തെടുക്കാൻ കഴിയില്ല എന്നുള്ള എന്താ അതിനുള്ള മനക്കരുത്തില്ല, സുസ്ഥിരതല്ല, പിന്നെ ബുദ്ധിക്ക് ഒരു പിന്നെ സമാധാനമല്ല ആ ഒരവസ്ഥയിലുണ്ടാകുക. എന്നാൽ ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് തന്റെ പ്രവൃത്തി എങ്കിൽ, ഉദ്ദേശം അള്ളാഹുവിന്റെ വജിഹാണി എങ്കിൽ, അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ജനദൃഷ്ടിയിൽ എത്ര മോശക്കാരനാണെങ്കിലും സാമൂഹ്യ ശ്രേണിയിൽ എത്ര പതിതനാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തൂബ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും അതേപോലെ തന്നെ അവരെ ആശംസിക്കുകയും ചെയ്തത്. ഇതാണ് ഈ വിഷയത്തിൽ ഏതാനും കാര്യങ്ങൾ ഉണർത്തുവാൻ ഉദ്ദേശിച്ചത്. പിന്നെ ആളുകൾ പ്രത്യേകിച്ച് ഈ വർത്തമാന യുഗത്തിൽ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ദുന്യവിയായിട്ട് ഭൗതികതയിൽ പരിഗണിക്കപ്പെടുന്നുണ്ടോ ഇല്ലേ, തനിക്ക് പരിഗണന ലഭിക്കുന്നുണ്ടോ ഇല്ലേ എന്ന ഈ ഒരു ബേജാറിൽ പ്രശ്നത്തിൽ കഴിയുന്ന ഈ ഒരു യുഗത്തിൽ നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. കേവലം ദുനിയാവ് കാംക്ഷിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസിയുടെ സ്വഭാവമല്ല, അത് അവിശ്വാസികളുടെ സ്വഭാവമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അത്തരം അവിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല അവരുടെ ഉദ്ദേശങ്ങൾ ഈ ദുനിയാവിൽ പൂർത്തീകരിച്ച് നൽകി എന്ന് വരാം, അള്ളാഹുവിന്റെ മഷീഅത്തിന് ഉദ്ദേശത്തിനനുസരിച്ച്. എന്നാൽ ദുനിയാവ് മാത്രം കാംക്ഷിക്കുന്ന അവിശ്വാസിക്ക് അവൻ കാംക്ഷിക്കുന്നതൊക്കെ ലഭിക്കും എന്നുള്ളതല്ല, പിന്നെയോ ദുനിയാവ് അവർക്ക് ലഭിക്കും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുണ്ട്, അജ്ജൽനാ ലഹു ഫിഹാ മാ നശാ ലിമൻ നുരീദ്, നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം ഉദ്ദേശിക്കുന്നത് നൽകും എന്നുള്ളത്. അതുകൊണ്ടാണ് അവിശ്വാസികൾ കുഫാറുകൾ അവർ ദുനിയാവാണ് ഉദ്ദേശിക്കുന്നത്, പരലോകവും സ്വർഗമൊന്നും അവർക്ക് ഉദ്ദേശമല്ല. അങ്ങനെയുള്ള അവിശ്വാസികളിലും സാധുക്കളെ കാണാം, ദരിദ്രരെ കാണാം. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉദ്ദേശിക്കും വിധമാണ് അള്ളാഹു അവർക്ക് പൂർത്തീകരിച്ച് നൽകുക എന്നതാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഒരു രോഗം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അവിശ്വാസികളുടെ രോഗം അത് നമ്മുടെ രോഗമായി മാറുന്നത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ ഉണർത്തുവാൻ ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ നിയ്യത്തുകളെ നന്നാക്കുമാറാവട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും ഇഖ്ലാസും ഇസ്തിഖാമത്തും യഥാവിധം പ്രദാനം ചെയ്യുമാറാവട്ടെ, കനിയുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.